2020 ഒക്ടോബർ 23 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ചില പേറ്റന്റ് പാഠങ്ങൾ. ശാസ്ത്ര നയതന്ത്ര വിദഗ്ധൻ പ്രൊഫസർ രാജീവ് ശ്രീനിവാസൻ എഴുതിയ ലേഖനം. ആദ്യമായി രണ്ട് സ്ത്രീകളുടെ കൈകളിൽ എത്തിയതിലൂടെ ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ജനിതക ഘടനയെ സമൂലമായി മാറ്റാൻ കഴിയുന്ന ക്രിസ്പർ കാസ് നയൻ എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. കാലിഫോർണിയയിലെ ബെർക്ലി സർവകലാശാലയിലെ ജെന്നിഫർ ഡൌട്ട്ന, ബെർലിൻ മാക്സ് പ്ലാങ്കിലെ ഇമാനുവേൽ ഷാപെൻഡിയ എന്നിവരാണ് വിപ്ലവകരമായ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ജീനുകളെ കൃത്യമായി എഡിറ്റ് ചെയ്യാനും ഇഷ്ടാനുസൃതമാക്കാനുമുള്ള സംവിധാനമാണ് ഇവർ സൃഷ്ടിച്ചത്. പുതിയ വിളകൾ, ഉൽപാദനക്ഷമതയുള്ള പശുക്കൾ, പുതിയ മരുന്നുകൾ, രോഗകാരികളെ വഹിക്കാൻ കഴിയാത്ത കൊതുകുകൾ എന്നിവയെ സൃഷ്ടിക്കാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം എന്നതാണ് കണ്ടുപിടുത്തത്തെ അമൂല്യമാക്കുന്നത്. ബുദ്ധിശക്തി, ആകർഷണീയത, കായികക്ഷമത മുതലായ സ്വഭാവ സവിശേഷതകളും എന്തിന് പാരമ്പര്യ രോഗങ്ങളോട് പ്രതിരോധശേഷിയുള്ളവരുമായ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ പോലും സഹായകമായ സാങ്കേതികവിദ്യയാണിത്. ഇത് ധാർമ്മികമായ ചില ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നു എന്നത് സത്യം തന്നെ. കാരണം ഈ ശാസ്ത്രജ്ഞർ അക്ഷരാർത്ഥത്തിൽ ദൈവത്തെപ്പോലും വെല്ലുവിളിക്കുന്നവരായിരിക്കും. മിക്ക ശാസ്ത്രജ്ഞരും മനുഷ്യഭ്രൂണങ്ങളിൽ പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. 2018 ഒരു ചൈനീസ് ശാസ്ത്രജ്ഞൻ ജനിതകമാറ്റം വരുത്തിയ ഇരട്ടകളെ സൃഷ്ടിച്ചു എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. വൈറസുകളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ബാക്ടീരിയ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവർ കണ്ടെത്തിയ ക്രിസ്പർ. വൈറസിൽ നിന്ന് DNA ശകലങ്ങൾ സ്വന്തം ജീനോമിലേക്ക് ചേർക്കുന്നതിലൂടെ ഒരു ബാക്ടീരിയയ്ക്ക് വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആന്റിബോഡികൾ വികസിപ്പിക്കാൻ സാധിക്കും. ഈ രീതി ജീനുകളെ കൃത്യമായി എഡിറ്റ് ചെയ്യാൻ അനുയോജ്യമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. രോഗചികിത്സയിൽ ഈ സാങ്കേതികവിദ്യ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഉദാഹരണം: മസ്കുലർ ഡിസ്ട്രോഫി, HIV, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഓട്ടിസം, സിക്കിൾ സെൽ അനീമിയ എന്നിവയ്ക്കുള്ള ചികിത്സ. വാണിജ്യപരമായ നേട്ടങ്ങളും ലാഭവും ലക്ഷ്യം വച്ച് നിരവധി കമ്പനികൾ സാങ്കേതികവിദ്യയുടെ ലൈസൻസിനായി കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുകയും ചെയ്തു. ഡൌട്ട്നെക്കും ഇമ്മാനുവൽ ഷാപെൻഡിയയ്ക്കും അവരുടെ സാങ്കേതികവിദ്യയ്ക്ക് പേറ്റന്റ് ലഭിക്കും എന്ന വിശ്വാസത്തിലായിരുന്നു ഇത്. നൊബേൽ കൈയിൽ, പേറ്റന്റ് വഴുതിപ്പോയി. വിപ്ലവകരമായ കണ്ടുപിടുത്തം നടത്തിയ വനിതാ ശാസ്ത്രജ്ഞർക്ക് സാങ്കേതികവിദ്യയുടെ പേറ്റന്റ് നേടാനായില്ല എന്നൊരു ദൌർഭാഗ്യകരമായ വസ്തുത നിലനിൽക്കുന്നു. ഹാർവാർഡും MIT ബന്ധപ്പെട്ട ബ്രോഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ ഫെങ്റാങ് ആണ് ഡൌട്ട്നെയുടെയും ഷാപെൻഡിയയുടെയും എതിരാളി. ഈ സാങ്കേതികവിദ്യ മനുഷ്യരിൽ ഉപയോഗിക്കാനുള്ള പേറ്റന്റിനാണ് റാങ് അപേക്ഷിച്ചത്. എന്നാൽ ഡൌട്ട്നെയും ഷാപെൻഡിയയും എല്ലാ ജീവിവർഗങ്ങളുടെയും കോശങ്ങളിൽ പൊതുവെ ഉപയോഗിക്കാനുള്ള പേറ്റന്റിനാണ് അപേക്ഷിച്ചത്. അതേസമയം തന്റെ പേറ്റന്റ് അപേക്ഷ വേഗത്തിലാക്കാൻ റാങ് ചില കുറുക്കുവഴികളും കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, പേറ്റന്റ് നിയമത്തിലെ ചില സങ്കീർണമായ മാറ്റങ്ങളും നൊബേൽ ജേതാക്കൾക്ക് തിരിച്ചടിയായി. അപ്പീലിലും റാങ് വിജയിച്ചു. അങ്ങനെ റാങ് പേറ്റന്റ് നേടി. ഇന്ത്യക്കാർക്കുള്ള പാഠം. ഈ പേറ്റന്റ് സമരത്തിൽ നിന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അദ്വിതീയവും പുതുമയുള്ളതുമായ കണ്ടുപിടുത്തങ്ങൾക്ക് ഇന്ത്യയിലും ഒരേ സമയം മറ്റ് രാജ്യങ്ങളിലും പേറ്റന്റ് പരിരക്ഷ അനിവാര്യമാണ്. പേറ്റന്റുള്ള കണ്ടുപിടുത്തങ്ങൾ വാണിജ്യമൂല്യം ഉള്ളതുമാണ്. കൃത്യമായ പേറ്റന്റ് പരിരക്ഷ നേടുന്നവർക്ക് ലൈസൻസ് ഫീസ് ഈടാക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം. ഇന്ത്യൻ സർവകലാശാലകളും അവരുടെ വിലയേറിയ ഗവേഷണ ഫലങ്ങളിലൂടെ ധനസമ്പാദനം നടത്തണം. US സർവകലാശാലകൾ ലൈസൻസ് നൽകുന്നതിലൂടെ വളരെ വലിയ തുകകൾ നേടുന്നുണ്ട്. തിരുവനന്തപുരത്ത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പനികൾക്ക് ബ്ലഡ് ബാഗുകൾക്കും ഹാർട്ട് വാൽവുകൾക്കുമുള്ള ലൈസൻസ് നൽകിയല്ലോ. നിങ്ങൾ ഒരു നൊബേൽ സമ്മാനം നേടിയാലും ഇല്ലെങ്കിലും ബൌദ്ധിക സ്വത്തവകാശം വാണിജ്യവൽക്കരിക്കുക കൂടി ചെയ്യുന്നത് സംതൃപ്തിയും ആത്മവിശ്വാസവും നൽകും. 2020 രസതന്ത്ര നൊബേൽ നേടിയ രണ്ടു വനിതകൾ വിപ്ലവകരമായ മാറ്റമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. കൊറോണ വൈറസിനും മറ്റു മാരകമായ രോഗങ്ങൾക്കും പ്രതിവിധി കണ്ടെത്താൻ ഈ കണ്ടുപിടുത്തം ആരോഗ്യരംഗത്തെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം.